ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്ക് ഇറ്റലിയിൽ ഇന്ന് തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കുവൈറ്റിൽ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം. മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പുറപ്പെടും. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നും പുനഃപരീക്ഷാ നടപടികൾ കാര്യക്ഷമമായി നടത്തുമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ന്യൂസിലന്റിനെ 13 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് തിരിക്കും. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്. G7 ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. തുടർച്ചയായി 5ാം തവണയാണ് ശ്രീ മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനിൽ പ്രധാനമന്ത്രി സംബന്ധിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സെഷനിൽ നിർമ്മിത ബുദ്ധി, ഊർജ്ജം, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ മേഖലകളിൽ ഊന്നിയുള്ള ചർച്ചകൾ എന്നിവ നടക്കും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കഴിഞ്ഞ വർഷം അബുദാബിയിൽ നടന്ന COP28 ഉച്ചകോടിയിലാണ് ഇരു പ്രധാനമന്ത്രിമാരും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. മറ്റ് ലോക നേതാക്കളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേരുടെ സ്കോർ കാർഡുകൾ റദ്ദാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇവർക്ക് ഈ മാസം 23ന് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. പുനഃപരീക്ഷയുടെ ഫലം ഈ മാസം 30ന് പ്രസിദ്ധീകരിക്കും. ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ സ്കോർ ക്യാൻസൽ ചെയ്യുമെന്നും റീടെസ്റ്റ് എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴികെയുള്ള മാർക്ക് നിലനിൽക്കുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികളിൽ ജൂലൈ 8 സുപ്രീംകോടതി വീണ്ടും വാദം കേൾക്കും. കൌൺസിലിംഗ് തടസ്സപ്പെടുത്തരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നും പുനഃപരീക്ഷാ നടപടികൾ കാര്യക്ഷമമായി നടത്തുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ഇന്ന് ചുമതലയേറ്റ ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈറ്റിലെ മംഗഫ് ഏരിയയിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 40ഓളം ഇന്ത്യക്കാർ മരിക്കുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും കമ്പനിയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ എംബസി പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ആദർശ് സ്വൈക്ക സംഭവസ്ഥലവും ആശുപത്രികളും സന്ദർശിച്ചു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. മരിച്ചവരുടെ കുടുംബങ്ങളെ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 19 മലയാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
കുവൈറ്റിലുണ്ടായ അഗ്നിബാധ മരണങ്ങളിൽ ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും. പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ, മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് മന്ത്രി കുവൈറ്റിലെത്തുന്നത്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി യൂസഫ് അലിയും 2 ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക. ഇതോടെ ഒരു കുടുംബത്തിന് 12 ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുക. സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കുവൈറ്റിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു.
അതിനിടെ 49 പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കുവൈറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു. വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യയും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവധിയും അൽ അദാൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളികൾക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറായ 1800 425 3939 ബന്ധപ്പെടാവുന്നതാണ്. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സർക്കാർ സജ്ജമാണെന്നും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ദുരന്തം അതിജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക കേരളസഭയുടെ പരിപാടികൾ നിർത്തിവച്ച് അതിന് നീക്കിവച്ച തുക കുവൈറ്റ് അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് നൽകണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലോക കേരളസഭ മാമാങ്കത്തിന്റെ പ്രയോജനം പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല. പ്രവാസികൾക്കായി കർമ്മ പദ്ധതി ആവിഷ്കരിക്കണം. കേരളത്തിന്റെ ആവശ്യങ്ങൾ വിദഗ്ധ സമിതിയെ വെച്ച് പാർട്ടി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. എയിംസ് വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയും ഇത്തിത്താനം ഇളങ്കാവ് കിഴക്കിഴത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. പിതാവ് പ്രദീപും കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മലപ്പുറം കൂട്ടായി സ്വദേശി മരണപ്പെട്ടു. കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരയ്ക്കൽ നൂഹ് ആണ് മരണപ്പെട്ടത്. കുവൈറ്റ് ദുരന്തത്തിൽ നോർക്ക റൂട്ട്സ് സ്വീകരിച്ച അടിയന്തര നടപടികളെക്കുറിച്ച് സിഇഒ അജിത് കോളശ്ശേരി ആകാശവാണി വാർത്തകളോട്.
ഇന്നലെ കുവൈറ്റിലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുമായിട്ടും അവിടുത്തെ പ്രവാസി സംഘടനകളുമായിട്ടും നോർക്ക കോൺടാക്ട് ചെയ്തിരുന്നു. ഉടൻ തന്നെ നോർക്കയുടെ ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ് ഡെസ്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ ഡയസ്പോറ അസോസിയേഷൻസുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഹെൽപ് ഡെസ്ക് നല്ല രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രഥമഘട്ടത്തിൽ തന്നെ ആശുപത്രിയിൽ ഉള്ള ആൾക്കാർക്ക് സഹായം നൽകുന്നതിനും അതോടൊപ്പം തന്നെ മരിച്ചു പോയ ആൾക്കാരുടെ ഭൌതിക ശരീരങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി നോർക്കയുടെ കുവൈറ്റിലുള്ള ഹെൽപ് ഡെസ്ക് ഇന്ത്യൻ എംബസിയുമായിട്ടും മിഷനുമായിട്ടും ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച്
വരികയാണ്. ജൂൺ 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ 10th പതിപ്പിന് മുന്നോടിയായി താടാസനത്തിന്റെ വീഡിയോ ക്ലിപ്പ് സമൂഹമാധ്യമത്തിലൂടെ പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താടാസനത്തിന്റെ ഗുണങ്ങളെയും ആരോഗ്യ നേട്ടങ്ങളെയും കുറിച്ച് വീഡിയോ വിശദീകരിക്കുന്നു. താടാസനം ശരീരത്തിന് കരുത്തും വഴക്കവും ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കി. 14-15 തീയതികളിൽ ലോക കേരള സഭാ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കും. ആഘോഷ പരിപാടികൾ ഉണ്ടാകില്ല. കാൻ ചലച്ചിത്രമേളയിൽ കേരളത്തിന്റെ യശസ്സുയർത്തിയ ചലച്ചിത്ര പ്രവർത്തകരെ സംസ്ഥാന സർക്കാർ ആദരിക്കും. ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ അഭിനേതാക്കളായ കനി കുസൃതി, ദിവ്യപ്രഭ, ഹൃദു ഹാറൂൺ, അസീസ് നെടുമങ്ങാട് എന്നിവരെയും മേള അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഛായാഗ്രാഹകർക്ക് നൽകുന്ന അംഗീകാരമായ പിയർ ഓങ് ജെന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി പുരസ്കാരത്തിനർഹനായ സന്തോഷ് ശിവനെയുമാണ് ആദരിക്കുന്നത്. പക്ഷിപ്പനി ബാധയെ തുടർന്ന് 2 മാസത്തിനിടെ സംസ്ഥാനത്ത് 1 ലക്ഷത്തിലധികം പക്ഷികളെയാണ് കൊന്നൊടുക്കിയത്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കൂടുതൽ നാശനഷ്ടമുണ്ടായ ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ 73,601 പക്ഷികളെ കൊന്നു. അതിൽ 60,127 താറാവും 1,227 കോഴിയും 9,052 കാടയും 8 ടർക്കിയും ഉൾപ്പെടുന്നു. 203 മറ്റ് പക്ഷികളെയും കൊന്നു. കുട്ടനാട്ടിൽ മാത്രം 900 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷിപ്പനി ബാധിച്ചതായി റിപ്പോർട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 10 കേന്ദ്രങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അവസാനമായി ചേർത്തല, ആലപ്പുഴ നഗരങ്ങളിലും കഞ്ഞുക്കുടി മുഹമ്മ ഗ്രാമപഞ്ചായത്തുകളിലും പക്ഷികൾ ചാവുന്നതായി റിപ്പോർട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇന്നലെ മന്ത്രി ജെ ചിഞ്ചു റാണിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ഉന്നതതല യോഗം ചേർന്നു.
ഐസിസി പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ വെസ്റ്റിൻഡീസ് ന്യൂസിലന്റിനെ 13 റൺസിന് പരാജയപ്പെടുത്തി. രണ്ടാമത്തെ കളിയിൽ ബംഗ്ലാദേശ് നെതർലൻഡ്സിനെ നേരിടും. G7 ഉച്ചകോടിക്ക് ഇറ്റലിയിൽ ഇന്ന് തുടക്കം. മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കുവൈറ്റിൽ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം. മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പുറപ്പെടും. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നും പുനഃപരീക്ഷാ നടപടികൾ കാര്യക്ഷമമായി നടത്തുമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ന്യൂസിലന്റിനെ 13 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.